ഇന്ന് വീണ്ടും നമുക്ക് ദൈവവചനം പഠിക്കുവാനായി ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ആരംഭിക്കാം. ക്രിസ്തുവിന്റെ ആദ്യത്തെ വരവിനെ ചുറ്റിപ്പറ്റിയുള്ള പ്രവാചക ഭാരം എന്ന ഭാഗം നാം സക്രിയ പ്രവചനം 11 അധ്യായത്തിൽ പ്രവേശിക്കുമ്പോൾ അതിൻ്റെ 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങളോടെ, അതെ 11 അധ്യായത്തോടെ അവസാനിക്കുകയാണ്. ഇത് നമ്മെ റോമൻ സമയത്തേക്ക് കൊണ്ടുവരികയാണ്. റോമൻ ഭരണം ഇതിനു മുൻപുണ്ടായിരുന്ന മക്കബായരുടെ സമയത്തെ പോലെ തന്നെ ഇരുണ്ട ഒരു സമയമായിരുന്നു ഇതും. പ്രത്യാശയുടെ പ്രവാചകനായിരുന്നു സക്രിയാവ് എന്ന് നാം കണ്ടു കഴിഞ്ഞല്ലോ. പല വിശദ വ്യാഖ്യാതാക്കളും ഈ വിഷയത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നുണ്ട്. സക്രിയാവ് എന്ന പേരിന്റെ അർത്ഥം തന്നെ യഹോവ സ്മരിക്കുന്നു എന്നാണല്ലോ. യഹോവ സ്മരിക്കുന്നു. പഴയ നിയമത്തിൽ ദൈവത്തിന് വേണ്ടി സംസാരിച്ചതിൽ ഒടുവിലത്തെ വ്യക്തികളിൽ ഒരാളായിരുന്നു സക്രിയാവ് എന്നത് രസകരമായിരിക്കുന്നു. ഇതിനുശേഷം പുതിയ നിയമം ആരംഭിക്കുന്നത് ദൈവത്തിന്റെ ദൂതൻ സക്രിയാവ് എന്ന പേരോടുകൂടിയ മറ്റൊരു മനുഷ്യന് പ്രത്യക്ഷനായിട്ടാണ്. അതായത് എലിസബേത്തിന്റെ ഭർത്താവായ സക്രിയാവ്, യോഹന്നാൻ സ്നാപകന്റെ പിതാവായ സക്രിയാവിന്. വീണ്ടും ദൈവം തന്റെ ജനത്തെ ഓർക്കുന്നു. സക്രിയാവ് പ്രത്യാശയുടെ പ്രവാചകൻ മാത്രമായിരുന്നില്ല, സത്യത്തിന്റെ പ്രവാചകൻ കൂടിയായിരുന്നു. ആശ നൽകുന്ന പ്രവാചകൻ മാത്രമായിരുന്നാൽ പോരാ. കാരണം അന്നത്തെ കാലത്ത് കള്ളപ്രവാചകന്മാർ ജനത്തിന് നൽകിയതുപോലെ തെറ്റായ ആശ വേണമെങ്കിൽ കൊടുക്കാമായിരുന്നല്ലോ. താൽക്കാലികമായ ഒരു വലിയ അഭിവൃദ്ധി ആ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. പക്ഷേ പടിഞ്ഞാറ് നിന്നും പല ജേതാക്കളും വരുന്നുണ്ട്. മഹാനായ അലക്സാണ്ടർ, റോമൻ സൈന്യം. ഇതിന്റെ അർത്ഥം ഇസ്രായേൽ ജനത്തിന് വലിയ കഷ്ടപ്പാട്, പീഡനം വരുന്നു എന്നാണ്. ഈ അധ്യായം തന്റെ ജനങ്ങളുടെ നല്ല ഇടയനെ കാണിക്കുന്ന അധ്യായം അത്രേ. 11 തന്റെ ആടുകൾക്ക് വേണ്ടി ജീവനെ നൽകുന്ന നല്ല ഇടയൻ. തുടർന്ന് വേറൊരു ഇടയനെ കുറിച്ച് പറയുന്നുണ്ട്, ഒരു തുമ്പുകെട്ട ഇടയൻ. അവൻ വളരെ പിന്നീടാണ് വരുന്നത്. അവൻ എതിർക്രിസ്തുവിന്റെ ചിത്രമാകുന്നു. ആടുകളെ ചിതറിക്കുകയും കൊന്ന് തിന്നുകയും ചെയ്യുന്ന കള്ളൻ. അങ്ങനെ വിളിക്കുന്നത് ഒരുപക്ഷെ മാന്യതയല്ലായിരിക്കാം. പക്ഷെ മാന്യമായി അവൻ ഒന്നും ചെയ്യാറില്ല. അതുകൊണ്ട് അങ്ങനെയല്ലാതെ വേറെ എന്താണ് വിളിക്കേണ്ടതില്ലേ? 11 അധ്യായത്തിന്റെ 1 വാക്യത്തിൽ നാം വായിക്കുന്നു, ലെബാനോനെ, നിന്റെ ദേവദാരുക്കൾ തീക്കിരയായിത്തീരേണ്ടതിന് വാതിൽ തുറന്നു വെക്കുക. ഈ വാക്യം വായിച്ചിട്ട് വലിയ ആശയ്ക്കൊന്നും വഴി കാണുന്നില്ലല്ലേ? ഈ വാക്യം വെളിപ്പെടുത്തുന്ന ഒരു വസ്തുത എന്തെന്നാൽ, സക്രിയാവിന്റെ സമയം കഴിഞ്ഞാലും ഇസ്രായേൽ മക്കൾ ചിതറപ്പെടേണ്ടതായി വരും എന്നത്രേ. റോമൻ ആക്രമണത്തോടെ ഇത് സംഭവിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മഹാനായ അലക്സാണ്ടർ ഉപയോഗിച്ച അതേ മാർഗമാണ് റോമാക്കാരും ഉപയോഗിച്ചത്. അവർ വടക്ക് നിന്നും വന്ന് ആക്രമിച്ചു. നിന്റെ ദേവദാരുക്കൾ തീക്കിരയായിത്തീരേണ്ടതിന്. ലെബാനോനിലെ ദേവദാരുക്കൾ പ്രസിദ്ധമായിരുന്നല്ലോ. സലോമോന്റെ ദേവാലയവും കൊട്ടാരവും മിക്കവാറും ലെബാനോനിലെ ദേവദാരുക്കൾ കൊണ്ടാണല്ലോ പണി കഴിപ്പിച്ചിരുന്നത്. ഇന്ന് അവിടുത്തെ ദേവദാരുക്കൾ കൂടുതലും നഷ്ടപ്പെട്ടു കഴിഞ്ഞു. വളരെ കുറച്ച് മാത്രമേ അവിടെ ഇപ്പോൾ ശേഷിക്കുന്നുള്ളൂ. ആ പ്രദേശം മുഴുവൻ മഞ്ഞ് മൂടിക്കിടക്കുന്നതിനാലാകുന്നു വെളുത്തത് അല്ലെങ്കിൽ മഞ്ഞ് മൂടിയത് എന്നർത്ഥം വരുമാറ് ലെബാനോൻ എന്ന പേര് ആ സ്ഥലത്തിന് കൊടുത്തത്. ഈ മലകളുടെ വശത്താണ് വലിയ ഒരു വിള്ളലുള്ളത്. പഴയകാലത്തെ വലിയ സാമ്രാജ്യ സ്ഥാപകരുടെ വഴി ഈ മലയിടുക്കിലെ വിള്ളൽ വഴിയായിരുന്നു. ഈജിപ്ത്, ബാബിലോൺ, മേദ്യ, പാർസ്യ, സിറിയ, ഗ്രീക്ക്, അങ്ങനെ ഓരോരുത്തരും ഈ വലിയ വിള്ളലിൽ കൂടി കടന്ന് രാജ്യങ്ങൾ കീഴടക്കി. റോമാക്കാർ പലസ്തീനിലേക്ക് വരുന്നതിനെ ആകുന്നു ഇവിടെ സക്രിയാവ് വിശദീകരിക്കുന്നത് എന്നത്ര ഞാൻ കരുതുന്നത്. 11 അധ്യായത്തിന്റെ 2 വാക്യത്തിൽ നാം വായിക്കുന്നത്, ദേവദാരു വീണും മഹത്തുക്കൾ നശിച്ചും ഇരിക്കയാൽ സരളവൃക്ഷമേ ഓളിയിടുക, ദുർഗമവനം വീണിരിക്കയാൽ ബാശാനിലെ കരുവേലകങ്ങളെ ഓളിയിടുവിൻ. ബാശാനിലെ കരുവേലകങ്ങളെ ഓളിയിടുവിൻ. ഇസ്രായേലിന്റെ വടക്കുള്ള ഒരു പ്രദേശം അത്രേ ബാശാൻ. ആ പ്രദേശത്ത് വളരെയധികം കരുവേലകങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നത് നാം അവയെ ജീവനുള്ള കരുവേലകങ്ങൾ എന്ന് വിളിക്കണം എന്നത്രേ. 3 വാക്യത്തിൽ നാം വായിക്കുന്നത്, ഇടയന്മാരുടെ മഹത്വം നശിച്ചിട്ട് അവർ മുറയിടുന്നത് കേട്ടുവോ? യോർദാന്റെ മുറ്റുകാട് നശിച്ചിട്ട് ബാലസിംഹങ്ങളുടെ ഗർജനം കേട്ടുവോ? ഇടയന്മാരുടെ മഹത്വം നശിച്ചിട്ട് അവർ മുറയിടുന്നത് കേട്ടുവോ? അന്നത്തെ ജനങ്ങൾക്ക് തെറ്റായ ആലോചനയും തെറ്റായ സുരക്ഷിതത്വവും നൽകിയിരുന്ന കള്ള ഇടയന്മാരുടെ കാര്യം അത്രേ ഇവിടെ പറയുന്നത്. ബാലസിംഹങ്ങളുടെ ഗർജനം എന്നതുകൊണ്ട് ചെറുപ്പക്കാരായ രാജകുമാരന്മാരുടെ കാര്യമായിരിക്കും പറയുന്നത്. നാലാം വാക്യത്തിൽ നാം വായിക്കുന്നത്, എന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, അറുപ്പാനുള്ള ആടുകളെ മേയിക്ക, അറുപ്പാനുള്ള ആടുകളെ മേയിക്ക. ഇത് തീർച്ചയായും ഭയാനകമായ ഒരു പ്രസ്താവന അത്രേ. ആടുകൾ എന്നതുകൊണ്ട് ഇസ്രായേൽ ദേശത്തേക്ക് മടങ്ങി വന്ന ശേഷിപ്പിനെ അത്രേ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അവർ എന്തിനാണ് മടങ്ങി വന്നത്? ഒരു സമയത്തേക്ക് ഒരനുഗ്രഹവും സ്വസ്ഥതയും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ പിടിച്ചടക്കുന്നവൻ വരുന്നു, പറഞ്ഞാൽ തീരാത്തതുപോലെ കഷ്ടത മുൻപിൽ കിടക്കുന്നു. അഞ്ചാം വാക്യം നോക്കിക്കാട്ടെ, അവയെ മേടിക്കുന്നവർ കുറ്റം എന്നെണ്ണാതെ അവയെ അറുക്കുന്നു, അവയെ വിൽക്കുന്നവരോ ഞാൻ ധനവാനായി തീർന്നതുകൊണ്ട് യഹോവയ്ക്ക് സ്തോത്രം എന്ന് പറയുന്നു. അവയുടെ ഇടയന്മാർ അവയെ ആദരിക്കുന്നില്ല. പ്രവാചകൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന ചിത്രം എത്ര സത്യമാണ്! റോമാക്കാർ വന്ന് ഈ ജനത്തെ ആക്രമിച്ചപ്പോൾ സംഭവിച്ചത് ഇത് തന്നെയാണ്. ആറാം വാക്യത്തിൽ നാം കാണുന്നു, ഞാൻ ഇനി ദേശനിവാസികളെ ആദരിക്കുകയില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ മനുഷ്യരെ ഓരോരുത്തനെ അവനവന്റെ കൂട്ടുകാരന്റെ കയ്യിലും അവനവന്റെ രാജാവിന്റെ കയ്യിലും ഏൽപ്പിക്കും. അവർ ദേശത്തെ തകർത്തു കളയും, അവരുടെ കയ്യിൽ നിന്ന് ഞാൻ അവരെ രക്ഷിക്കുകയുമില്ല. ഈ പറഞ്ഞതൊക്കെ ആ ജനത്തിന് സംഭവിക്കുവാൻ താൻ അനുവദിക്കുമെന്നാണ് ദൈവം അരുളി ചെയ്യുന്നത്. കാരണം ആ ജനം അവനിൽ നിന്നും അകന്നുപോയി എന്ന് മാത്രമല്ല, പിന്നെയോ മശിഹ വന്നപ്പോൾ അവർ അവനെ തള്ളിക്കളയുകയും ചെയ്തു. ഏഴാം വാക്യത്തിൽ നാം കാണുന്നത്, 11 അധ്യായത്തിന്റെ 7 വാക്യം, അങ്ങനെ അറുപ്പാനുള്ള ആടുകളെ കൂട്ടത്തിൽ അരിഷ്ടതയേറിയവയെ തന്നെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ രണ്ട് കോലെടുത്ത് ഒന്നിന് ഇമ്പമെന്നും മറ്റേതിന് ഒരുമയെന്നും പേരിട്ടു. അങ്ങനെ ഞാൻ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നു. ഇത് ഇവിടെ നാം വായിക്കുന്നത്, അങ്ങനെ അറുപ്പാനുള്ള ആടുകളെ കൂട്ടത്തിൽ അരിഷ്ടതയേറിയവയെ തന്നെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ, ഈ ഭാഗത്തിന്റെ വ്യാഖ്യാനത്തിൽ വേദപണ്ഡിതന്മാർക്ക് അല്പം അഭിപ്രായ വ്യത്യാസമുണ്ട്. യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ സമയത്ത് സക്കറിയാവ് ഒരു ഇടയൻ ആയോ? ഇത് പ്രവാചകൻ നൽകുന്ന ഒരു ഉപമയാണോ അതോ അവൻ ഇതുപോലെ പ്രവർത്തിച്ചതാണോ? വ്യക്തിപരമായി എന്റെ അഭിപ്രായം പറഞ്ഞാൽ ഈ ഭാഗം ഒരു ഉപമ പ്രവാചകൻ പ്രായോഗികമാക്കിയതാണ്. പല പ്രവാചകന്മാരും ഈ മാർഗം അവലംബിച്ച് ദൂതറിയിക്കുന്നത് നാം കാണുന്നുണ്ട്. യെഹെസ്കേൽ തീർച്ചയായും അപ്രകാരത്തിൽ ചെയ്തതാണ്. യെഹെസ്കേൽ തന്നെ തന്നെ തന്റെ വീട്ടിൽ അടച്ചിടുകയും കുഴിയിൽ ഇറങ്ങി നിൽക്കുകയും തെരുവിലൂടെ നടക്കുകയും ഒക്കെ ചെയ്ത ദൂത് അഭിനയിച്ചറിയിച്ചു. എന്റെ അഭിപ്രായത്തിൽ സക്രിയാവും ഇത് തന്നെയാണ് ചെയ്തത്, ദൂത് അഭിനയിക്കുക. ഞാൻ രണ്ട് കോലെടുത്തു, ഒന്നിന് ഇമ്പം എന്ന് പേരിട്ടു. അതിന്റെ അർത്ഥം കൃപ അല്ലെങ്കിൽ മനോഹരമായത് എന്നാണ്. അതായിരുന്നു ഇടയന്റെ കോൽ. ചെറിയ ആടുകളെ നിരയിൽ കൊണ്ടുവരുവാൻ അവൻ ഉപയോഗിച്ചിരുന്ന കോൽ. ഏതെങ്കിലും ഒരു ആട് അപകടം നിറഞ്ഞൊരു സ്ഥലത്തുകൂടി തിരിഞ്ഞു പോയാൽ ഇടയൻ തന്റെ കയ്യിലിരിക്കുന്ന കോലുകൊണ്ട് അതിനെ വലിച്ച് ആടിന്റെ ആ നിരയിൽ കൊണ്ടുവരും, വളഞ്ഞ ആ വടി. മറ്റേ കോൽ, അതിന്റെ പേരെന്തെന്ന് ചോദിച്ചാൽ ഒരുമ. ഇടയന്റെ കൈവശമുണ്ടായിരുന്ന വടി ശത്രുക്കളിൽ നിന്നും ആടിനെ രക്ഷിക്കുവാനുള്ളതായിരുന്നു. ഇതൊരു ഉടമ്പടിയെ കാണിക്കുന്നു. ഈ വാക്യത്തിന്റെ അവസാനം അങ്ങനെ ഞാൻ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നു എന്ന് പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ സക്രിയാവ് അങ്ങനെ ചെയ്തിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എട്ടാം വാക്യത്തിൽ നാം വായിക്കുന്നത്, എന്നാൽ ഞാൻ ഒരു മാസത്തിൽ 3 ഇടയന്മാരെ ഛേദിച്ചു കളഞ്ഞു. എനിക്ക് അവരോട് വെറുപ്പ് തോന്നി, അവർക്ക് എന്നോടും നീരസം തോന്നിയിരുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇടയന്മാർ കള്ളപ്രവാചകന്മാരായിരിക്കും, ദൈവജനത്തെ തെറ്റിച്ചു കളഞ്ഞവർ. 9 വാക്യത്തിൽ നാം കാണുന്നത്, ഞാൻ നിങ്ങളെ മേയ്ക്കയില്ല, മരിക്കുന്നത് മരിക്കട്ടെ, കാണാതെ പോകുന്നത് കാണാതെ പോകട്ടെ, ശേഷിച്ചിരിക്കുന്നവ ഒന്നിന്റെ മാംസം തിന്നുകളയട്ടെ എന്ന് ഞാൻ പറഞ്ഞു. സക്രിയാവ് ഇവിടെയും കള്ളപ്രവാചകന്മാർക്ക് ഇതിനായിട്ടാണ് സംസാരിക്കുന്നത്. ദൈവസന്നിധിയിൽ ആ ജനം കൊണ്ടുവന്നിരുന്ന ആത്മാർത്ഥതയില്ലാത്ത യാഗങ്ങൾക്കെതിരായി പ്രവാചകൻ സംസാരിക്കുന്നു. ആ നാളുകളിൽ അവരിൽ പലരും വളരെ പിശുക്കരായിരുന്നു എന്ന് മലാക്കി പ്രവചനത്തിൽ നിന്നും നാം മനസ്സിലാക്കുന്നുണ്ട്. ദശാംശം പോലും കൊടുക്കുവാൻ മനസ്സില്ലാതിരുന്ന വലിയ പിശുക്കന്മാർ. ദൈവത്തിന് യാഗം അർപ്പിക്കുവാനായി തങ്ങളുടെ മൃഗങ്ങളെ കൊടുക്കുവാൻ അവർക്ക് മനസ്സില്ലായിരുന്നു. പിന്നെ എങ്ങനെയാണ് കൊടുത്തിരുന്നതെന്ന് ചോദിച്ചാൽ, ഒരു മനുഷ്യന് പ്രായം ചെന്ന് ചാകാറായ ഒരു പശു ഉണ്ടായി എന്നിരിക്കട്ടെ, അങ്ങനെ അയാൾ അതിനെ മക്കളുടെ കയ്യിൽ ദേവാലയത്തിലേക്ക് യാഗപീഠത്തിങ്കിലേക്ക് കൊടുത്തുവിടും. ഏതായാലും ആ പശു ചാകാറായതാണ്. അത് സ്വാഭാവികമായി ചാകുന്നതിന് മുൻപ് യാഗം കഴിക്കുവാൻ ആ മനുഷ്യൻ ധൃതി കൂട്ടും. എന്നിട്ട് അവരുടെ ഭാവം തങ്ങൾക്കുള്ളതിലേക്കും നല്ലതിനെ ദൈവത്തിനായി കൊടുത്തു എന്നാണ്. എത്ര നികൃഷ്ടമായ ഒരു പരിപാടിയല്ലേ! വഞ്ചനയും കപടവും കാണിച്ചിരുന്ന ജനത്തെ മലാക്കി പ്രവാചകൻ ശരിക്കും കൈകാര്യം ചെയ്തിരുന്നു. ഏതായാലും ദൈവം അപ്രകാരത്തിലൊരു യാഗം അംഗീകരിക്കില്ല എന്നത് തീർച്ചയാണ്. മരിക്കുന്നതും മരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ധൃതി വെച്ച മൃഗത്തെ കൊന്ന കാര്യം കാണേണ്ടതില്ല എന്ന് ചുരുക്കം. തങ്ങളുടെ ഇടപാടുകളിൽ സത്യസന്ധതയും തുറന്ന മനസ്ഥിതിയും കാണിക്കുവാൻ ദൈവം അവരോട് ആവശ്യപ്പെടുകയാണ്. 10-ാം വാക്യത്തിൽ നാം കാണുന്നത്, അനന്തരം ഞാൻ ഇമ്പം എന്ന കോലെടുത്ത് ഞാൻ സകല ജാതികളോടും ചെയ്തിരുന്ന എന്റെ നിയമത്തെ മുറിക്കേണ്ടതിന് അതിനെ മുറിച്ചു കളഞ്ഞു. അനന്തരം ഞാൻ ഇമ്പം എന്ന കോലെടുത്തു എന്ന് അവൻ അതിനെ മുറിച്ചു കളഞ്ഞു. ഇമ്പം എന്നതുകൊണ്ട് കൃപാലു എന്നത്രേ അർത്ഥം വരുന്നതെന്ന് നാം ചിന്തിച്ചു കഴിഞ്ഞല്ലോ. സക്രിയാവ് ഇവിടെ സൂചിപ്പിക്കുന്നത് അവൻ ആ കോൽ മുറിച്ചു കളയുകയാണ്. ദൈവത്തിന്റെ കൃപ അവരിൽ നിന്നും എടുത്തു മാറ്റി എന്ന് കാണിക്കുവാനാണ് അപ്രകാരം ചെയ്യുന്നത്. ദൈവം തന്റെ ജനത്തെ വാഗ്ദത്ത നാട്ടിൽ കൊണ്ടുചെന്നാക്കിയപ്പോൾ അവരോട് ചെയ്ത വാഗ്ദത്തമായിരുന്നു അവരെ അനുഗ്രഹിക്കാമെന്നും അവരുടെ ശത്രുക്കളിൽ നിന്നും സംരക്ഷിക്കാമെന്നും ഉള്ളത്. അടിമകളായിരുന്നതിന് ശേഷം സ്വന്തം നാട്ടിലേക്ക് മടങ്ങി വന്ന ശേഷിപ്പിനോട് വളരെ കൃപയോടുകൂടിയായിരുന്നു ദൈവം ഇടപെട്ടിരുന്നത്. നാം പഠിച്ചു കഴിഞ്ഞ 10-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ ദൈവം അരുളിച്ചെയ്തത്, ഞാൻ യഹൂദാ ഗ്രഹത്തെ ബലപ്പെടുത്തുകയും യോസഫ് ഗ്രഹത്തെ രക്ഷിക്കുകയും എനിക്ക് അവരോട് കരുണയുള്ളത് കൊണ്ട് അവരെ മടക്കി വരുത്തുകയും ചെയ്യും എന്നത്രേ. ദൈവം ഈ കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യുവാൻ പോകുന്നു. അവർ അതിന് യോഗ്യരായതിനാലോ, അവർ അനുസരണമുള്ളവരായതിനാലോ അല്ല, അവർ അനുസരണം കെട്ടവർ തന്നെയായിരുന്നു. എന്നിരുന്നിട്ടും ദൈവം കരുണയോടുകൂടി അവരോട് ഇടപെട്ടുകൊണ്ടിരുന്നു. പക്ഷേ അവിടുത്തെ കരുണ അവൻ എടുത്തു കളയുന്ന ഒരു ദിവസം വരും. അപ്പോൾ അവൻ തന്റെ ഉടമ്പടി പിൻവലിക്കും. മേലിൽ ആ ജനങ്ങളോട് അവൻ കരുണയോടുകൂടി ഇടപെടുകയില്ല. അവൻ അവരോട് കൃപാലു ആയിരിക്കയില്ല. ഞാൻ സകല ജാതികളോടും ചെയ്തിരുന്ന എന്റെ നിയമത്തെ മുറിക്കേണ്ടതിന് എന്ന് പറയുന്നു. താൻ തന്റെ നിയമത്തെ മുറിക്കുമെന്ന് ദൈവം അരുളി ചെയ്യുമ്പോൾ അർത്ഥം ആക്കുന്നത് എന്തെന്ന് നാം ഇവിടെ ചിന്തിക്കേണ്ടതുണ്ട്. താൻ തന്റെ ഉടമ്പടി ലംഘിക്കില്ല എന്ന് അവിടുന്ന് വീണ്ടും വീണ്ടും നമ്മോട് അല്ലെ ചെയ്തിട്ടില്ലേ? വ്യവസ്ഥയുള്ളതും വ്യവസ്ഥയില്ലാത്തതുമായ നിയമം നാം മനസ്സിലാക്കിയിരിക്കണം. വ്യവസ്ഥയില്ലാതെ ചെയ്ത ഒരു ഉടമ്പടി ദൈവം ഒരിക്കലും ലംഘിക്കില്ല, അല്ലെങ്കിൽ മുറിക്കില്ല. പക്ഷേ വ്യവസ്ഥയോടുകൂടി ഒരു നിയമം മനുഷ്യന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണത്തെ കൂടി ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഈ 10-ാം വാക്യത്തിൽ നിയമം എന്ന് പറഞ്ഞിരിക്കുന്നത് വ്യവസ്ഥയോടുകൂടിയതാണ്. തങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഇസ്രായേൽ മക്കളെ സംരക്ഷിക്കാമെന്നുള്ള ദൈവത്തിന്റെ ഉടമ്പടി അവർ അവനെ അനുസരിക്കുന്നതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ആ ജനം ദൈവത്തെ അനുസരിക്കാതെ വന്നപ്പോൾ ദൈവം അവർക്ക് നൽകിയ ആ സംരക്ഷണം എടുത്തു മാറ്റി, അവരോട് പ്രതികരിച്ചു. ഈ അർത്ഥത്തിലാണ് അവൻ നിയമം മുറിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത്. നിയമം മുറിച്ചു എന്ന് ദൈവം ഇവിടെ അവരെ കുറിച്ച് പറയുന്നു. ഈ പറഞ്ഞ കാര്യത്തിന് വളരെയധികം ഉദാഹരണങ്ങൾ പുതിയ നിയമത്തിൽ നമുക്കുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. ഇത് വ്യവസ്ഥയോട് കൂടിയ ഒരു വാഗ്ദത്തമാകുന്നു. പലരും ഇതിനെ തെറ്റിദ്ധരിച്ച് തങ്ങൾക്ക് തോന്നിയതുപോലെ ജീവിച്ച് പ്രാർത്ഥിച്ചിട്ട് ഫലം കാണാതെ വരുമ്പോൾ നിരാശപ്പെട്ട് ആത്മീയ ജീവിതത്തിൽ നിന്ന് തന്നെ പിന്മാറിപ്പോകാറുണ്ട്. ഒരിക്കൽ ഒരു സഭയിലെ കൺവെൻഷന് പ്രസംഗിക്കുവാൻ പോയ ഒരു സ്നേഹിതന്റെ അനുഭവം ഞാൻ കേൾക്കുകയുണ്ടായി. ആ പ്രസംഗ പീഠത്തിൽ പ്രസംഗിയാർ ആ സഭയിലെ ശുശ്രൂഷകന്റെ അടുത്തിരിക്കുമ്പോൾ ഒരു സ്ത്രീ മീറ്റിംഗിലേക്ക് കയറി വരുന്നത് കാണിച്ചുകൊണ്ട് ആ ശുശ്രൂഷകൻ പറഞ്ഞു, ഈ സ്ത്രീ വളരെ താല്പര്യത്തോടെ നിന്ന ഒരു വ്യക്തിയാകുന്നു. ആത്മീയ കാര്യങ്ങളിൽ അവൾക്ക് ഭയങ്കര താല്പര്യമായിരുന്നു. എല്ലാ ആത്മീയ കാര്യങ്ങൾക്കും അവൾ മുൻപന്തിയിലായിരുന്നു. ഇപ്പോൾ പിന്നെ പണവും സൗകര്യങ്ങളും ഒക്കെ ആയപ്പോൾ ലോകസുഖം മാത്രമാകുന്നു ചിന്ത. വളരെ നാളുകൾക്ക് ശേഷമാകുന്നു ഇന്ന് ഈ കൺവെൻഷനെങ്കിലും അവൾ വന്നത്. അന്ന് രാത്രി പ്രസംഗിയാരുടെ വിഷയം യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 14-ാം വാക്യമായിരുന്നു, നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. പ്രസംഗം കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ പ്രസംഗിയാരുടെ അടുത്ത് വന്ന് വളരെ മുഷിഞ്ഞ സ്വരത്തിൽ ഇപ്രകാരം ചോദിച്ചു, യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും അവൻ ചെയ്തു തരും എന്ന് താങ്കൾക്ക് പറയുവാൻ എങ്ങനെ ധൈര്യം വന്നു? ഇത് വെറും കളിപ്പീരാണ്, മനുഷ്യരെ ഘോഷം കളിപ്പിക്കുന്ന പരിപാടി. അവൾ അധികം നീട്ടുന്നതിന് മുൻപ് പ്രസംഗിയാർ അവളെ ശാന്തമാക്കി, എന്നിട്ട് അവളോട് ഇരിക്കുവാൻ പറഞ്ഞു. അവളുടെ അനുഭവം പറയുവാൻ അവൻ അവളോട് പറഞ്ഞു. ചില മാസങ്ങൾക്ക് മുൻപ് ആ സ്ത്രീയുടെ പിതാവ് വളരെ രോഗിയായി, ആശുപത്രിയിലായി. ഒരു ദിവസം രോഗം വളരെ മൂർച്ഛിച്ചപ്പോൾ ഡോക്ടർ വന്ന വിവരം ഈ സ്ത്രീയോട് പറഞ്ഞു. ഇവർ പെട്ടെന്ന് മുറിയിൽ കടന്ന് കഥകടച്ചി പറഞ്ഞ വാഗ്ദത്തം അവകാശപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിച്ചു. എന്റെ പിതാവിന് സൗഖ്യം നൽകണേ എന്ന് അവൾ മനം നൊന്ത് പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞ് വെളിയിൽ വന്നപ്പോൾ കിട്ടിയ വാർത്ത പിതാവ് മരിച്ചുപോയി എന്നായിരുന്നു. ഈ സംഭവം വിവരിച്ചതിന് ശേഷം ആ സ്ത്രീ പറഞ്ഞത്, ദൈവം തന്റെ വാഗ്ദത്തം നിറവേറ്റുന്നവനാകുന്നു എന്ന് എന്നോട് പറയരുത്. വളരെ ശാന്തനായി ആ പ്രസംഗിയാർ ആ സ്ത്രീയോട് ചോദിച്ചു, താങ്കൾ ഈ പറഞ്ഞ വാഗ്ദത്തത്തിന്റെ അടുത്ത വാക്യം വായിച്ചിട്ടുണ്ടോ? അവിടെ എഴുതിയിരിക്കുന്നത്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എന്റെ കൽപ്പനകൾ പ്രമാണിക്കുമെന്നത്രേ. തുടർന്ന് അദ്ദേഹം അവളോട് ചോദിച്ചു, നിങ്ങളുടെ പേരിൽ അല്ലാത്ത ഒരു ബാങ്ക് ചെക്ക് നിങ്ങൾ ഒപ്പിട്ട് പണം ആവശ്യപ്പെട്ടാൽ സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? അതിനുള്ള അവരുടെ മറുപടി, ഞാൻ കുറ്റക്കാരി എന്ന് കണ്ടുപിടിച്ച് ശിക്ഷിക്കും എങ്കിൽ ഈ വാക്യം, അതായത് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എന്റെ കൽപ്പനകൾ പ്രമാണിക്കുമെന്നുള്ളത് താങ്കളുടെ അനുഭവമാകുന്നു എന്ന് പറയുവാൻ ധൈര്യമുണ്ടോ? അങ്ങനെ ചെയ്യാത്ത പക്ഷം താങ്കളുടേതല്ലാത്ത ഒരു ചെക്ക് താങ്കൾ ഒപ്പിട്ട് പണം ആവശ്യപ്പെടുന്നതിന് തുല്യമത്രേ അത്. അത് ഒരിക്കലും സാധ്യമല്ല. ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹത്തിന്റെ തെളിവാകുന്നു അവനോട് നാം കാണിക്കുന്ന അനുസരണം. ഇത് നാം അംഗീകരിക്കണം. ഈ പറഞ്ഞ വാഗ്ദത്തം അവനെ സ്നേഹിക്കുന്നവർക്കായി നൽകിയതത്രേ. താങ്കൾ അവനെ സ്നേഹിക്കുന്നുണ്ടോ? അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അടുത്ത വാക്യം കൂടി നമുക്ക് ഇന്ന് പഠിക്കാം. 11-ാം വാക്യം ഞാൻ വായിക്കാം. അത് ആ ദിവസത്തിൽ തന്നെ മുറിഞ്ഞുപോയി. അങ്ങനെ എന്നെ നോക്കിക്കൊണ്ടിരുന്ന കൂട്ടത്തിൽ അരിഷ്ടതയേറിയവ അത് ദൈവത്തിന്റെ അരുളപ്പാട് എന്ന് ഗ്രഹിച്ചു. അങ്ങനെ എന്നെ നോക്കിക്കൊണ്ടിരുന്ന കൂട്ടത്തിൽ അരിഷ്ടതയേറിയവ, ദൈവത്തെ അനുസരിക്കുകയും അവിടുത്തെ വചനം വിശ്വസിക്കുകയും ചെയ്ത ആ ചെറിയ ശേഷിപ്പിനെ അത്ര ഇവിടെ കാണിക്കുന്നത്. അടിസ്ഥാനപരമായി പ്രാഥമികമായി ദൈവമക്കളായ നമുക്കുണ്ടായിരിക്കേണ്ട ഗുണം എന്തെന്നാൽ ദൈവവചനം അതുപോലെ വിശ്വസിക്കുക എന്നതാണ്. ബൈബിൾ ദൈവത്തിന്റെ തിരുവചനമാകുന്നു എന്ന് വിശ്വസിക്കാത്തിടത്തോളം താങ്കൾ ആത്മീകമായി വളരില്ല എന്നതിന് രണ്ടു പക്ഷമില്ല. വിശ്വാസികൾ എന്ന് അഭിമാനിക്കുന്നവരുടെ ഏറ്റവും വലിയ പരാജയം ഇതുതന്നെയാകുന്നു. ദൈവവചനത്തിലുള്ള താങ്കളുടെ വിശ്വാസം താങ്കളെ അതിൽ ഉറപ്പിക്കണം. ആദ്യം കുറെ സംശയങ്ങളും പ്രയാസങ്ങളും ഉണ്ടാക്കാം. എല്ലാവരും പഠിക്കുവാൻ ആരംഭിക്കുമ്പോൾ അങ്ങനെ തന്നെയാണല്ലോ. എന്റെ അനുഭവം അതായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ വിശ്വസിക്കുകയല്ല, എനിക്കറിയാം ബൈബിൾ മാത്രമാകുന്നു ദൈവത്തിന്റെ വചനമെന്ന്. എത്ര അനുഗ്രഹീതമായ ഒരു അനുഭവമാകുന്നു ഇതെന്നറിയാമോ? സക്രിയ പറഞ്ഞത് കൂട്ടത്തിൽ അരിഷ്ടതയേറിയവ എന്നാണ്. അതെ, ആ ചെറിയ ശേഷിപ്പിലെ ഒരു ശേഷിപ്പ് അവർ ശ്രദ്ധിച്ചത് ദൈവത്തിന്റെ വചനമാകുന്നു എന്ന് വിശ്വസിച്ച കൂട്ടം. താങ്കൾ ആ കൂട്ടത്തിലാണോ? അതെ, ദൈവവചനം താങ്കളുടെ ആത്മീയ ആഹാരമായി കാണുവാൻ കഴിയുന്നുണ്ടോ? ഈ ആഹാരം ക്രമമായി ഭക്ഷിക്കുവാൻ ആരംഭിക്കും. ദൈവം തീർച്ചയായും അതുമൂലം താങ്കളെ അനുഗ്രഹിക്കും. അത് താങ്കളുടെ കുടുംബത്തിന് വലിയ അനുഗ്രഹമാകും. ദൈവവചനം വായിക്കുവാൻ, പഠിക്കുവാൻ, മനസ്സിലാക്കുവാൻ, ഗ്രഹിച്ച കാര്യങ്ങൾ പ്രാവർത്തികമാക്കുവാൻ, അതെ, അതിനോളം അനുഗ്രഹിക്കപ്പെട്ട മറ്റെന്താണുള്ളത്? നമുക്ക് ഇത് പഠിക്കുവാൻ ലഭിക്കുന്ന ഇതുപോലെയുള്ള അവസരം തീർച്ചയായും ദൈവം കനിഞ്ഞു നൽകുന്നതാണ്. കലർപ്പില്ലാതെ ദൈവവചനം പഠിക്കുവാൻ നമുക്ക് സാധിക്കുമ്പോൾ നാം അതനുസരിക്കുന്നതിൽ ഒട്ടും അശ്രദ്ധ കാണിക്കുവാൻ പാടില്ല. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളുടെ ജീവിതത്തിൽ ദൈവവചനത്തിന് എത്രമാത്രം പ്രാധാന്യം നൽകിയിട്ടുണ്ട്? ദൈവ ഉടമ്പടികൾ, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ താങ്കളുടെ ജീവിതത്തിൽ അർത്ഥവത്തായി അംഗീകരിക്കുവാൻ സാധിച്ചിട്ടുണ്ടോ?